Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, വിശുദ്ധവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പെസഹ വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അർപ്പിച്ച തൈലാശീർവാദ ദിവ്യബലി മധ്യേ മാർപ്പാപ്പ നൽകിയ വചനസന്ദേശത്തിന്റെ സംഗ്രഹം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
Letture anche il salmo ci parlano degli unti, il servo di Yahvé di Isaia, il re Davide e Gesù nostro Signore.
ദൈവമായ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരായവരെ കുറിച്ചാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. യഹോവയുടെ ദാസനായ യെശയ്യാ പ്രവാചകനും ദാവീദു രാജാവും യേശു ക്രിസ്തുവും ദൈവത്താൽ അഭിഷിക്തരായവരാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരായവരെല്ലാം ജനത്തെ അഭിഷേകം ചെയ്യാൻ നിയുക്തരായിരുന്നു. ദൈവജനത്തിൻ്റെ വിശിഷ്യ ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും തടവുകാരുടെയും ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ. പ്രധാന പുരോഹിതൻ ധരിക്കുന്ന തിരുവസ്ത്രങ്ങൾ അടയാളങ്ങളാൽ സമ്പന്നമാണ്. ഇസ്രായേൽ മക്കളുടെ പേരും ഗോത്രങ്ങളും യഹൂദ പുരോഹിതരുടെ തിരുവസ്ത്രത്തിലും തോൾപ്പട്ടയിലും ഉല്ലേഖനം ചെയ്തിരുന്നു. താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെ വൈദികൻ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചുമലിലേറ്റുകയും ചെയ്യുന്നുവെന്നാണ് ഇതർത്ഥമാക്കുന്നത്. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ അഹറോന് അത് പരിമളം നൽകുക മാത്രമല്ല, അവനിലൂടെ അന്യരിലേക്ക് പ്രസരിക്കുക കൂടി ചെയ്തു. അതിർത്തികൾ വരെയും ആ പരിമള തൈലമെത്തണം. ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ആരോരുമില്ലാത്ത നിരാലംബർക്കും വേണ്ടിയാണ് താൻ അഭിഷിക്തനായതെന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഒരു നല്ല പുരോഹിതനെ തിരിച്ചറിയുന്നത് അവൻ തൻ്റെ ജനത്തെ എങ്ങനെ അഭിഷേചിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സുവ്യക്തമായ പരീക്ഷയാണത്. ആനന്ദത്തിൻ്റെ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ജനത്തെ തിരിച്ചറിയാൻ എളുപ്പമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സദ്വാർത്ത ശ്രവിച്ച സന്തോഷത്തോടെ ജനം ദേവാലയത്തിൽ നിന്നിറങ്ങുന്നത് അതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. തങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സുവിശേഷ സന്ദേശം സ്വീകരിക്കാൻ ജനം ആഗ്രഹിക്കുന്നു. തങ്ങളെ മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിത വ്യഥകളും ആശങ്കയും ആനന്ദവും പ്രതീക്ഷകളും തിരിച്ചറിഞ്ഞ് തങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വൈദികനോട് ആത്മാർത്ഥമായി അവർ നന്ദി പറയും. അഭിഷിക്തനായ ക്രിസ്തുവിൻ്റെ പരിമളം വൈദികർ വഴി തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവവേദ്യമാകുമ്പോൾ അവർ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ തയ്യാറാകും. അച്ഛ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാനൊരു പ്രതിസന്ധിയിലാണ്, എന്നെ ആശീർവദിക്കണം എന്ന അഭ്യർത്ഥനകൾ ഉയരുന്നത് അഭിഷിക്തനായ വൈദികനിൽ നിന്ന് അഭിഷേക തൈലം ജനത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഈ ബന്ധത്തിലാണ് വൈദികരിലൂടെ കൃപയൊഴുകുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥരാണ് വൈദികർ. ദൈവകൃപയ്ക്കായി ജനത്തിനുള്ള ആന്തരിക ദാഹം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച് സുഖം പ്രാപിച്ച രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസ നേത്രങ്ങൾ ക്രിസ്തു തിരിച്ചറിഞ്ഞു. തന്നിൽ നിന്ന് അതിർത്തികളിലേക്ക് കൃപ പ്രവഹിക്കുന്നതും അവിടുന്ന് മനസ്സിലാക്കി. എന്നാൽ ഭാവി പുരോഹിതരായ അപ്പസ്തോലന്മാർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വൈദികർ തങ്ങളുടെ അഭിഷേകത്തിൻ്റെ കരുത്ത് തിരിച്ചറിയണമെങ്കിൽ തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരണം. വിശ്വാസപൂർവ്വം പുറത്തിറങ്ങി മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ തങ്ങളെ തന്നെ സമർപ്പിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്വൽപ്പം അഭിഷേക തൈലം ഒന്നും ലഭിച്ചിട്ടില്ലാത്തവരുമായി പങ്കുവയ്ക്കണം. തന്നിൽ നിന്ന് പുറത്തു വരാത്ത വൈദികൻ തൻ്റെ ജനത്തെ അഭിഷേകം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ മധ്യസ്ഥർ എന്ന നിലയിൽ നിന്നും വെറും ഇടനിലക്കാരോ കാര്യസ്ഥരോ ആയി തരം താഴ്ന്നു പോകും. അവർ ക്രമേണ ദുഃഖിതരാകും. ദുഃഖിതനായ വൈദികനായിത്തീരും. തൻ്റെ അജഗണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്ന നല്ല ഇടയരാകാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മെ ഈ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ലോകമാകുന്ന പുറംകടലിൽ നമുക്ക് വലയിറക്കാം.
Cari fedeli, siate vicini ai vostri sacerdoti con l'affetto e con la preghiera.
പ്രിയ അൽമായ വിശ്വാസികളെ, വൈദികർ ദൈവഹിതത്തിന് യോജിച്ച നല്ലിടയരാകുന്നതിന് പ്രാർത്ഥനയിലും സ്നേഹത്തിലും നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുവിൻ.
Cari sacerdoti, Dio Padre rinnovi in noi lo spirito di santità con cui siamo stati unti.
പ്രിയ വൈദികരെ, നമ്മെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം നമ്മെ നവീകരിക്കട്ടെ. അവിടുത്തെ അഭിഷേകത്തിൻ്റെ കൃപ എല്ലാവരിലേക്കും, വിശിഷ്യ ആ കൃപ ഏറ്റവും ആവശ്യമായിരിക്കുന്നവരുടെ പക്കലേക്ക്, ആ അതിർത്തികളിലേക്ക് നമുക്കെത്തിക്കാം. നാം ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്നും അവരുടെ പേരുകളാണ് നമ്മുടെ പുരോഹിത വസ്ത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ജനം തിരിച്ചറിയട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വഴിയായി അഭിഷിക്തനായ ക്രിസ്തുവിൻ്റെ ആനന്ദമാകുന്ന പരിമള തൈലം അവർക്ക് ലഭിക്കുമാറാകട്ടെ.
ഫ്രാൻസിസ് മാർപ്പാപ്പ പെസഹ വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായിൽ അർപ്പിച്ച തൈലാശീർവാദ ദിവ്യബലിമതി നൽകിയ വചന സന്ദേശത്തിന്റെ സംഗ്രഹമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇനി ഫാദർ ക്രിസ്റ്റി കപ്പൂച്ചിൻ പങ്കുവയ്ക്കുന്ന വിശുദ്ധവാര ധ്യാന ചിന്തകൾ ശ്രവിക്കാം.
ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെട്ടവരെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് മനുഷ്യനായി അവതരിച്ച ഈശോ. തന്റെ പരസ്യജീവിതകാലം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിവർത്തിയാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. സുവിശേഷങ്ങളിൽ വായിക്കുന്നതുപോലെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി രക്തം ചിന്തി പിതാവിനെ സ്വീകാര്യമായ ബലിയായി തീരാൻ തന്നെ തന്നെ കുരിശുമരണത്തിന് അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനായി സ്വയം ശൂന്യനായവൻ, അപ്പമായി സ്വയം ശൂന്യനായവൻ, ഇതാ സ്ലീവായിലും സ്വയം ശൂന്യനാകുന്നു. ഈ ശൂന്യവൽക്കരണമാണ് ഈശോയുടെ ജീവിത സന്ദേശം. സ്ലീവയിൽ തറയ്ക്കപ്പെടുന്നത് ശാപമായി കരുതുന്ന ഒരു ജനത്തിൻ്റെ കൈകളിലേക്ക് തന്നെ തന്നെ മരണത്തിന് അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിയമാവർത്തന പുസ്തകം 21:23 നാം ഇങ്ങനെ വായിക്കുന്നു, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ടവനെന്ന് അവർ അവനെ വിളിച്ചു. നിഷേധിയായി, കുറ്റവാളിയായി നഗരത്തിന് പുറത്ത് ഏറ്റവും ഹീനമായി കൊല്ലപ്പെട്ടവൻ ആ തച്ചൻ്റെ മകൻ മൂന്നാം ദിവസം അനുഗ്രഹീതനായി ഉയർത്തെഴുന്നേൽക്കുന്നു. നിലനിന്നിരുന്ന വ്യവസ്ഥിതികളെ തലകീഴുമറിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിലേക്ക് ഒരു പുതിയ വഴിയായി അവൻ മാറുന്നു. മാനവികതയ്ക്ക്, ദൈവീകതയ്ക്ക് ഒരു പുതിയ നഭോമണ്ഡലം അവിടുന്ന് തുറക്കുന്നു. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോ നടത്തിയ ആ സ്വയം സമർപ്പണത്തിൻ്റെ മഹനീയ ഓർമ്മ കൊണ്ടാടുന്ന ഈ പുണ്യദിനങ്ങളിൽ ആ ശൂന്യവിലക്കരണവും ആത്മസമർപ്പണവും അവിടുത്തെ പിന്തുടർച്ചക്കാരെന്ന നിലയിൽ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പരിശോധിക്കുക യുക്തമാണ്. ഈശോ പിതാവായ ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വിശിഷ്ടവും വ്യത്യസ്തവുമായ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യന് മുമ്പിൽ വയ്ക്കുക. സുവിശേഷത്തിലെ ഓരോ സംഭവവും ഈ വ്യത്യസ്തതയുടെ കഥ പറയുന്നതാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ മനുഷ്യൻ സ്വന്തമാക്കേണ്ടത് ഈശോയുടെ ഈ കാഴ്ചപ്പാടാണ്. ഉപഭോക്തൃ സംസ്കാരവും മൂല്യത്തകർച്ചയും അസ്ഥിരതയും ചൂഴ്ന്നു നിൽക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയവുമായ അരക്ഷിതാവസ്ഥ കൊണ്ട് ജീവിതം വീർപ്പുമുട്ടുന്ന കുത്തഴിഞ്ഞ കുടുംബ സാമൂഹിക ജീവിതം, വർഗവർണ്ണ വിവേചനം, മതവിദ്വേഷം, വർഗീയത നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മിശിഹായുടെ ദർശനങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നാൽ മാത്രമേ ഇന്നത്തെ ഈ അരക്ഷിതാവസ്ഥകളിൽ നിന്ന് മാനവ സമൂഹത്തിന്, രാഷ്ട്രങ്ങൾക്ക്, സഭയ്ക്കു തന്നെയും ഈശോയാൽ സംസ്ഥാപിതമായ രക്ഷാകരനുഭവത്തിലേക്ക് പ്രവേശിക്കാനാകൂ എന്ന് നാം മറക്കരുത്. ക്രൈസ്തവികത വെറുമൊരു ആൾക്കൂട്ടമല്ല, മറിച്ച് ഈശോയുടെ ശരീരവും രക്തവും വാഴ്ത്തി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ പങ്കുവയ്ക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ പലരും പലപ്പോഴും മറന്നുപോകുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. പെസഹ വ്യാഴാഴ്ച ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വെറുമൊരു അനുഷ്ഠാനത്തിനു വേണ്ടിയല്ല, മറിച്ച് ദുഃഖവെള്ളിയിൽ താൻ ചെയ്യാൻ പോകുന്ന സ്വയം സമർപ്പണത്തിലേക്കുള്ള പൂർണമായ ഒരു ബലിയായി തീരേണ്ടതിലേക്കുള്ള ക്ഷണമായിരുന്നു. അതുകൊണ്ടാണ് ജോൺ ബാപ്റ്റിസ്റ്റ് മെറ്റ്സ് വിശുദ്ധ കുർബാനയെ അപകടകരമായ ഓർമ്മയെന്ന് വിശേഷിപ്പിക്കുക. ഈശോയുടെ ബലിയാകലിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക തികച്ചും അപകടകരമായ ഒരു സാഹസമാണ്. സ്വയം ശൂന്യനാകുവാൻ ശ്രമിക്കുന്നവനും അതിനായി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നവനും മാത്രമാണ് വിശുദ്ധ കുർബാനയുടെ അന്തസത്തയിൽ ജീവിക്കാനാകുക. ഇത് നമുക്ക് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ശൂന്യമാകലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മിശിക ദർശനങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുമ്പോഴാണ് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെയും മൂല്യച്യുതിയുടെയും തൻ പോരിമയുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ഈ ലോകത്തിൽ ഈശോയുടെ നവദർശനങ്ങളുടെ നിഴലിൽ പരസ്പരം കാലുകഴുകുന്ന, ശുശ്രൂഷിക്കുന്ന, സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു നവ കുടുംബമായി, സമൂഹമായി, സഭയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വസ്തുഭേദം വന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും മാത്രമേ സൃഷ്ടപ്രപഞ്ചത്തെ ഈശോയുടെ മൗതിക ശരീരമായി ശുശ്രൂഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ്. സർവത്തിലും സർവരിലും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയുന്ന കാഴ്ച. കണ്ണുണ്ടായതുകൊണ്ടായില്ല കാണണം, വെറുതെ കണ്ടതുകൊണ്ടായില്ല, ഈശോയെപ്പോലെ കാണാൻ കഴിയണം. പഴയ നിയമത്തിൽ പ്രവാചകനായ ബാലാമിൻ്റെയും കഴുതയുടെയും കഥ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമാകേണ്ട, അത് തിരിച്ചറിയേണ്ട ബാലാമിന് അത് സാധിക്കാതെ വരുന്നു. അതേസമയം കൂടെയുണ്ടായിരുന്ന കഴുത അത് തിരിച്ചറിയുന്നു. ഇടിവെട്ടിയപ്പോൾ, ഭൂമി ഉലുങ്ങിയപ്പോൾ, പാറ പിളർന്നപ്പോൾ, ദേവാലയത്തിലെ തിരശ്ശീല കീറിയപ്പോൾ ഗാഗുൽത്തായിൽ നിന്നിരുന്ന ശതാധിപനെ കാഴ്ചയുണ്ടായി. അവൻ തിരിച്ചറിഞ്ഞു, അവൻ ഉദ്ഘോഷിച്ചു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അനേക കാലം ഒരുമിച്ച് നടന്നിട്ടും സംസാരിച്ചിട്ടും കൂടെയുള്ളത് ഈശോയാണെന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് ഉണ്ടായില്ല. അപ്പം മുറിച്ചപ്പോഴാണ് അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. പെസഹായും ദുഃഖവെള്ളിയും കടന്ന് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഈ പുതിയ ദർശനം വേണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പെസഹായും ദുഃഖവെള്ളിയുമെല്ലാം വെറും ഓർമാനുഷ്ഠാനങ്ങളായി തന്നെ നിലനിൽക്കും. ഈശോ വെറുമൊരു ഓർമ്മ മാത്രമല്ല എന്നും നിത്യം ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുമുള്ള സത്യം നാം ദർശിക്കേണ്ടിയിരിക്കുന്നു. അത് പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. കാഴ്ചയുള്ളവനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയൂ, അന്ധനെ അന്ധനെ നയിക്കാൻ കഴിയില്ല എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. ഗാഗുൽത്തായിലെ തിരു കുരിശിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താൽ നമ്മുടെ ആന്തരിക നയനങ്ങളെ നമുക്ക് കഴുകാം. നമ്മുടെ ദർശനങ്ങൾക്ക് പകരം മിശിഹായുടെ ദർശനങ്ങളെ നമുക്ക് സ്വന്തമാക്കാം. ഈ പെസഹക്കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ നിന്നെ കാണട്ടെ, നിന്റെ കാഴ്ചപ്പാടുകളിലൂടെ നിന്റെ സദൃശ്യമായ മനുഷ്യനെ കാണട്ടെ, അങ്ങനെ അപരനു വേണ്ടിയുള്ള നിന്റെ പെസഹാ രഹസ്യങ്ങൾ എന്നിലൂടെ പൂർത്തിയാകട്ടെ, അങ്ങനെ ഞാനും വസ്തുഭേദം സംഭവിച്ചവനായി തീരട്ടെ. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങളും ഉത്തിതൻ്റെ സമാധാനവും.
വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളോട് ഫാദർ ക്രിസ്റ്റി കപ്പൂച്ചിൻ പങ്കുവച്ച വിശുദ്ധവാര ധ്യാന ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.
വാർത്തകൾ. സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വൈദികരെ പിന്തുണയ്ക്കണമെന്ന് പാപ്പ ഫ്രാൻസിസ് അഭ്യർത്ഥിച്ചു. പെസഹ വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അർപ്പിച്ച പൗരോഹിത്യ കൂട്ടായ്മയുടെ ബലിയർപ്പണത്തിന് ശേഷം നൽകിയ ട്വീറ്റ് സന്ദേശത്തിലാണ് പാപ്പ വൈദികർക്കു വേണ്ടി പ്രാർത്ഥന യാചിച്ചത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പിൻബലത്തോടെ സഭയിലെ വൈദികർ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയത്തിന് അനുരൂപരായ നല്ല ഇടയന്മാരായി ജീവിക്കട്ടെ എന്നാണ് പൗരോഹിത്യ കൂട്ടായ്മയുടെ ദിനത്തിൽ പാപ്പ ആശംസിച്ചത്. പരിത്യാഗത്തിന്റെ പാതയിലേക്കുള്ള ക്ഷണമാണ് വിശുദ്ധവാരമെന്നും മറ്റൊരു ട്വീറ്റ് സന്ദേശത്തിലൂടെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. March 27 ബുധനാഴ്ച രാവിലെ വത്തിക്കാനിൽ നടന്ന പ്രഥമ പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തിന്റെ അന്ത്യത്തിലാണ് പാപ്പ വിശുദ്ധവാരത്തെക്കുറിച്ച് ഇപ്രകാരം സന്ദേശം നൽകിയത്. വിശുദ്ധവാരത്തിന്റെ അനുഭവം ദൈവസ്നേഹത്തിന്റെ യുക്തിയും സ്വപരിത്യാഗവുമാണെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ, ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക എന്നാൽ നമ്മെ തന്നെ ത്യജിക്കുക എന്നാണെന്നും സമർത്ഥിച്ചു. പഴയ ജീവിതവഴികളും പഴകിയ വിശ്വാസരീതികളും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കുചേരുന്ന നവജീവന്റെ അനുഭവമാക്കണം വിശുദ്ധവാരമെന്ന് ട്വീറ്റ് സന്ദേശത്തിലൂടെ പാപ്പ ആഹ്വാനം ചെയ്തു. ദുഃഖവെള്ളിയാഴ്ചത്തെ പീഡാനുഭവ കർമ്മങ്ങൾക്ക് വത്തിക്കാനിൽ പാപ്പ ഫ്രാൻസിസ് നേതൃത്വം നൽകും. March 29 വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 5 വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവം ധ്യാനിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അനുതാപത്തിന്റെ പ്രതീകമായി പ്രധാന അൾത്താരയിൽ മുട്ടുകുത്തി നിശബ്ദമായി പാപ്പ പ്രാർത്ഥിക്കുന്നതോടെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കും. തുടർന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ ആധാരമാക്കിയുള്ള പീഡാനുഭവ വായനയാണ്. പേപ്പൽ വസതിയുടെ ധ്യാന പ്രാസംഗികനും ഫ്രാൻസിസ്കൻ വൈദികനുമായ റനിയേറോ കന്തലമേസ വചന പ്രഘോഷണം നടത്തും. കുരിശാരാധന, കുരിശു ചുംബനം, ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവയോടെ ദുഃഖവെള്ളിയാഴ്ചത്തെ പാപ്പ നയിക്കുന്ന ആരാധനക്രമ പരിപാടികൾക്ക് സമാപനം കുറിക്കും. റോമിലെ ചരിത്ര പുരാതനമായ കൊളോസിയത്തിൽ പാപ്പ നയിക്കുന്ന കുരിശിന്റെ വഴിയിൽ മലയാളി കുടുംബം കുരിശു വഹിക്കും. March 29 വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 9:15 കൊളോസിയത്തിൽ പാപ്പ നേതൃത്വം നൽകുന്ന കുരിശിന്റെ വഴിയിലാണ് കേരളത്തിൽ നിന്നുമുള്ള അഗസ്റ്റിൻ പാലയിലും കുടുംബവും പങ്കെടുക്കുന്നത്. കൊച്ചി രൂപതാംഗവും അരൂർ സ്വദേശിയുമാണ് അഗസ്റ്റിൻ പാലയിലും കുടുംബവും. 17 അഗസ്റ്റിൻ വിശ്വാസ പ്രഘോഷണത്തിനായുള്ള വത്തിക്കാന്റെ കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥനാണ്. കുരിശിന്റെ വഴിയുടെ 3 നിന്നും 4 വരെ അഗസ്റ്റിനും കുടുംബവും ചേർന്ന് കുരിശു വഹിക്കും. ഭാര്യ ജോളി, മക്കൾ മിഷേൽ, ഗബ്രിയേൽ എന്നിവരും അതിൽ പങ്കെടുക്കും. കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ പാപ്പ ഫ്രാൻസിസ് സന്ദേശം നൽകുമെന്ന് വത്തിക്കാന്റെ ആരാധനക്രമ കാര്യാലയത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന മോൺസിഞ്ഞോർ ഗ്യൂദോ മരീനി അറിയിച്ചു. സഹോദരങ്ങളുടെ മേലുള്ള വ്യാജമായ കുറ്റാരോപണം ജൂദാസിന്റെ ഒറ്റുകൊടുക്കലിന് സമാനമാണെന്ന് പാപ്പ ഫ്രാൻസിസ് പ്രസ്താവിച്ചു. March 27 ബുധനാഴ്ച തന്റെ താൽക്കാലിക വസതിയായ വത്തിക്കാനിലുള്ള കാസ മാർത്തായിൽ രാവിലെ അർപ്പിച്ച ദിവ്യബലി മധ്യേ വചനം പങ്കുവച്ചുകൊണ്ടാണ് പാപ്പ ഇങ്ങനെ പരാമർശിച്ചത്. വിൽപ്പന ചരക്ക് പോലെ 30 യൂദാസ് ക്രിസ്തുവിനെ വിറ്റതുപോലെ ആധുനിക ജീവിതത്തിന്റെ ഉപഭോഗ സംസ്കാരത്തിൽ സഹോദരങ്ങളെ നാം ഒറ്റുകൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പാപ്പ സമർത്ഥിച്ചു. നല്ല ആശയങ്ങളുമായി തുടങ്ങുന്ന സംഭാഷണങ്ങൾ പോലും പലപ്പോഴും പരദൂഷണത്തിൽ കലാശിക്കുന്നുണ്ടെന്നും അപ്പോഴെല്ലാം യൂദാസിന്റെ പങ്കാണ് മനുഷ്യർ വഹിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. പാപ്പ ഫ്രാൻസിസിന്റെ സ്ഥാനീക ചിഹ്നത്തിന് അന്തിമ രൂപം നൽകി. ബലഹീനനായിരുന്നിട്ടും കർത്താവിനെ വിളിച്ചു എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷ ഭാഗത്തെ ആധാരമാക്കിയുള്ള സഭാപണ്ഡിതനായ വിശുദ്ധ ബീഡിന്റെ ആശയങ്ങൾക്കൊപ്പം ദൈവമാതൃഭക്തി, തിരുസഭാ മധ്യസ്ഥനായ വിശുദ്ധ യോസിപ്പിതാവിനോടുള്ള വണക്കം, പത്രോസിന്റെ അധികാരത്തിലുള്ള ശുശ്രൂഷ എന്നിവയാണ് പാപ്പായുടെ പുതിയ ചിഹ്നത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് വത്തിക്കാന്റെ പ്രസ്താവന വെളിപ്പെടുത്തി. സുവിശേഷം വിവരിക്കുന്ന ചുങ്കക്കാരനായ മത്തായിയുടെ വിളി പോലെ 17 പാപ്പ ബർഗോളിയോയ്ക്ക് ലഭിച്ച ഈശോ സഭയിലേക്കുള്ള വിളിയാണ് വിശുദ്ധ ബീഡിന്റെ ഉദ്ധരണി അനുസ്മരിപ്പിക്കുന്നത്. സ്ഥാനിക ചിഹ്നത്തിന്റെ കേന്ദ്രഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായ നീലനിറമുള്ള പരിചയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രതിനിധാനം ചെയ്യുന്ന 5 നക്ഷത്രമാണ് 8 നവീകരിച്ചത്. ക്രിസ്തു പഠിപ്പിച്ച അഷ്ടഭാഗ്യങ്ങളെയും ഒപ്പം പരിശുദ്ധ കന്യകാനാഥയെയും അത് സൂചിപ്പിക്കുന്നുവെന്ന് നവീകരിച്ച പേപ്പൽ ചിഹ്നത്തെക്കുറിച്ചുള്ള പ്രസ്താവന വ്യക്തമാക്കി. ഇതോടെ മലയാള പരിപാടി സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ. ഏവർക്കും പെസഹ ആശംസകൾ.